ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. 10 വർഷം പൂർത്തിയാക്കിയ യോഗാ ദിനാചരണം ലോകം മുഴുവൻ വൻ സ്വീകാര്യത നേടിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ ശാക്തീകരണത്തിന്റെ മാധ്യമമായി മാറിയതായും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ആരോഗ്യരംഗത്ത് ട്രോക്കോമ എന്ന നേത്രരോഗത്തിൽ നിന്ന് രാജ്യം പൂർണ്ണ മുക്തി പ്രാപിച്ചു. രാജ്യത്തെ 64% പേരും സാമൂഹ്യ സംരക്ഷണ ആനുകൂല്യങ്ങൾ നേടുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. പോലീസിൽ സമൂല മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുല്ലപ്പെരിയാർ ഡാം തുറന്നു. 13 സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങി. പെരിയാറിന്റെ തീരത്ത് ജാഗ്രത തുടരുന്നു. ബെർലിനിൽ FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. 10 വർഷം മുൻപ് ആരംഭിച്ച യോഗാ ദിനാചരണം ഓരോ വർഷവും കൂടുതൽ ജനസ്വീകാര്യത നേടിയെടുക്കുകയാണെന്നും ലോകം മുഴുവൻ ശാക്തീകരണത്തിന്റെ മാധ്യമമായി യോഗയെ അംഗീകരിച്ചു കഴിഞ്ഞതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സേനാംഗങ്ങളും സാധാരണക്കാരും ദിവ്യാംഗരും സമർപ്പണ ബുദ്ധിയോടെ യോഗാ ദിനാചരണത്തെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങിയതായി ആകാശവാണിയിലെ പ്രതിമാസം മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ യോഗാ ദിനത്തിന്റെ മഹത്വം കൂടുതൽ ആളുകളെ യോഗ സ്വീകരിക്കാൻ പ്രചോദിപ്പിക്കുമെന്ന് അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിച്ചു.
इस बार भी 21 जून को देश दुनिया के करोड़ों लोगों ने अंतर्राष्ट्रीय योग दिवस में हिस्सा लिया. आपको याद है 10 साल पहले इसका प्रारंभ हुआ और 10 साल में ये सिलसिला हर साल पहले से भी ज्यादा भव्य बनता जा रहा है. ये इस बात का भी संकेत है कि ज्यादा से ज्यादा लोग अपने दैनिक जीवन में योग को अपना रहे हैं. हमने इस बार योग दिवस की कितनी ही आकर्षक तस्वीरें देखी हैं. विशाखापत्तनम के समुद्र तट पर 3 लाख लोगों ने एक साथ योग किया.
തീർത്ഥാടനകാലം ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആത്മീയ വിശുദ്ധിയുടെ അവസരത്തിനുമപ്പുറം സേവനങ്ങൾക്ക് വഴി തുറക്കുന്ന ആചാരമാണ് തീർത്ഥാടനമെന്നും അദ്ദേഹം പറഞ്ഞു. തീർത്ഥാടനത്തിന് പോകുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ അവരെ സേവിക്കുന്നതിനായി മുന്നോട്ട് വരുന്നു. വളരെ കാലത്തിനു ശേഷം കൈലാസ് മാനസ സരോവർ യാത്ര പുനരാരംഭിച്ചു. ജൂലൈ 3 മുതൽ അമർനാഥ് യാത്ര ആരംഭിക്കാൻ പോകുന്നു. മതപരമായ യാത്രകൾ പൂർണ്ണ സമർപ്പണത്തോടെയും അച്ചടക്കത്തോടെയും ഭക്തിയോടെയും പൂർത്തിയാക്കുമ്പോൾ അതിന്റെ സത്ഫലങ്ങൾ ലഭ്യമാകും. എല്ലാ തീർത്ഥാടകർക്കും പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ആരോഗ്യരംഗത്ത് രാജ്യത്തിന്റെ 2 നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി ട്രാക്കോമ എന്ന നേത്രരോഗത്തിൽ നിന്ന് ഭാരതം സമ്പൂർണമായി മുക്തി പ്രാപിച്ചെന്ന നേട്ടം എടുത്തു പറഞ്ഞു. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന ട്രാക്കോമ രഹിത രാജ്യമായി ഇന്ത്യയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വച്ഛ് ഭാരത് അഭിയാനും ജൽജീവൻ മിഷനും ഒപ്പം ദശലക്ഷക്കണക്കിന് ആളുകളുടെ കഠിനാധ്വാനവുമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു. ബാക്ടീരിയ വഴിയുണ്ടാകുന്ന ഈ നേത്രരോഗത്തിന്റെ പകർച്ച സാധ്യത എല്ലാ വീട്ടിലും ശുദ്ധജലം എത്തിയതോടെ ഇല്ലാതെയായി.
आप में से बहुत से लोगों ने आंखों की एक बीमारी के बारे में सुना होगा, ट्रैकोमा. एक समय था जब ये बीमारी देश के कई हिस्सों में आम थी. हमने संकल्प लिया कि ट्रैकोमा को जड़ से खत्म करेंगे और मुझे आपको ये बताते हुए बहुत खुशी है कि विश्व स्वास्थ्य संगठन यानी WHO ने भारत को ट्रैकोमा फ्री घोषित कर दिया है. अब भारत ट्रैकोमा मुक्त देश बन चुका है.
ഭാരതത്തിലെ ജനസംഖ്യയുടെ 64% പേരും ഏതെങ്കിലും സാമൂഹ്യ സംരക്ഷണ ആനുകൂല്യങ്ങൾ നേടുന്നുണ്ടെന്ന് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. അതിനർത്ഥം രാജ്യത്തെ 95 കോടിയോളം ആളുകൾ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ നേടുന്നുണ്ടെന്നാണ്. 2015 വരെ 25 കോടിയിൽ താഴെ ആളുകൾക്ക് മാത്രമാണ് ആനുകൂല്യങ്ങൾ എത്തിയിരുന്നത്. അടിയന്തരാവസ്ഥക്കാലത്തെ കറുത്ത നാളുകൾ ഓർമ്മിപ്പിച്ച് രാജ്യം സംവിധാന ഹത്യാ ദിവസ് ആചരിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഭരണഘടനയെയും നീതിന്യായ വ്യവസ്ഥയെയും അടിച്ചമർത്തി ർ ജോർജ് ഫെർണാണ്ടസ് അടക്കം ജനനേതാക്കളെ ചങ്ങലകളിൽ ബന്ധിച്ചു. നിരവധി പേരെ പീഡിപ്പിച്ചു. പത്രസ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഇല്ലാതെയായി. ആയിരങ്ങൾ മനുഷ്യത്വരഹിതമായ അതിക്രമങ്ങൾക്ക് വിധേയരായെങ്കിലും ഇന്ത്യയിലെ ജനങ്ങളുടെ ശക്തി അവയ്ക്കൊന്നിനും വഴങ്ങിയില്ല. ജനാധിപത്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. അങ്ങനെ അടിയന്തരാവസ്ഥ പിൻവലിച്ചു. അതേർപ്പെടുത്തിയവർ പരാജയപ്പെട്ടു, പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങൾ വിജയിച്ചു. മുൻ പ്രധാനമന്ത്രിമാരായ മൊറാർജി ദേശായിയുടെയും AB വാജ്പേയിയുടെയും ഇതുമായി ബന്ധപ്പെട്ട ശബ്ദ ശകലങ്ങൾ മൻ കി ബാത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. പാകിസ്ഥാനിലെ വസീരിസ്ഥാനിൽ കാർ ബോംബ് ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന പാക് സൈന്യത്തിന്റെ പ്രസ്താവന ഇന്ത്യ തള്ളി. പ്രസ്താവന അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ശനിയാഴ്ചയുണ്ടായ ആക്രമണത്തിൽ 13 പാക് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണത്തോടനുബന്ധിച്ച് പൂജപ്പുര ഭഗത് സിംഗ് പാർക്കിൽ കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ പ്രഹ്ലാദ് ജോഷി വൃക്ഷത്തെ നട്ടു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ, ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനത്തിൽ എട്ടിലേറെ നിർമ്മാണ തൊഴിലാളികളെ കാണാതായി. ബാലിഗഡിൽ മണ്ണിടിച്ചിലിൽ തൊഴിലാളികളുടെ ക്യാമ്പ് സെറ്റ് പൂർണ്ണമായും ഒഴുകിപ്പോയി. NDRF, SDRF, പോലീസ്, മറ്റു വകുപ്പുകൾ എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. പോലീസിൽ സമൂല മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന പോലീസിന്റെ മുഖം വലിയ തോതിൽ മാറിക്കഴിഞ്ഞ കാലമാണിത്. സൈബർ കുറ്റവാളികളെയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെയും മാതൃകാപരമായി പിടികൂടുവാൻ കേരള പോലീസിന് സാധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പിണറായി പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാന ഗവൺമെന്റിന്റെ രണ്ടു മാസത്തെ ഫയൽ അദാലത്തിന് മറ്റന്നാൾ തുടക്കമാകും. കഴിഞ്ഞ മെയ് 31 വരെ തീരുമാനമാകാത്ത ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. മന്ത്രിസഭാ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 4 ജില്ലകളുടെ മേഖലാതല അവലോകന യോഗം മറ്റന്നാൾ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ കോളേജിൽ നടക്കും. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വികസന പദ്ധതികൾ യോഗത്തിൽ അവലോകനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം തുറന്നു. 12 മണിയോടെയാണ് 13 സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങിയത്. സെക്കൻഡിൽ 250 ഘനഅടി വെള്ളമാണ് പെരിയാറ്റിലേക്ക് ഒഴുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണയുടെ റിപ്പോർട്ട്.
റോൾ കർവ് ലെവലായ 136 അടിയിൽ ജലനിരപ്പ് നിയന്ത്രിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായാണ് സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. ഡാമിന്റെ 13 ഷട്ടറുകളിലൂടെയും 10 സെന്റിമീറ്റർ വീതം സെക്കൻഡിൽ 250 ഘനയടി വെള്ളമാണ് പെരിയാറ്റിലേക്ക് ഒഴുക്കിവിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നലെ രാത്രി 10 മണിക്ക് ജലനിരപ്പ് 136 അടി പിന്നിട്ടിരുന്നു. വെള്ളം ഒഴുകിയെത്തുന്ന പെരിയാറിന് ഇരുകരയിലും ഇടുക്കി ജില്ലാ ഭരണകൂടം കർശന ജാഗ്രത ഏർപ്പെടുത്തിയിട്ടുണ്ട്. 880 കുടുംബങ്ങളിൽ നിന്നായി 3220 ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയാക്കി. 20 ക്യാമ്പുകളാണ് ഇതിനായി സജ്ജീകരിച്ചത്. എന്നാൽ പെരിയാറിൽ ജലനിരപ്പ് കുറഞ്ഞു നിൽക്കുന്നതിനാലും മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം നിയന്ത്രിത അളവിൽ എത്തുന്നതുകൊണ്ടും പ്രദേശത്ത് ആശങ്കയില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു.
ബെർലിനിൽ FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വൻ ഭക്തജനത്തിരക്ക്. നാളെ ഉച്ചവരെ മാത്രമാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. കണ്ണൂർ പ്രതിനിധി KO ശശിധരന്റെ റിപ്പോർട്ട്.
അതിരാവിലെ മുതൽ തന്നെ അക്കരെ കൊട്ടിയൂരിൽ ദർശനത്തിനായി ഭക്തജനങ്ങളുടെ വലിയ നിര ദൃശ്യമാണ്. പ്രധാന ചടങ്ങായ മകങ്കലം വരവ് നാളെയാണ്. നാളെ രാത്രിയോടെ മുഴക്കുന്ന് നെല്ലൂരാന്റെ നേതൃത്വത്തിലുള്ള 10 സംഘമാണ് കലവുമായി അക്കരെ കൊട്ടിയൂരിലെത്തുക. കരിമ്പനക്കൽ ചാത്തോത്ത് കയ്യാലയിലായിരിക്കും കലങ്ങൾ ഇറക്കിവെക്കുക. കൊണ്ടുവരുന്ന 156 കലങ്ങളിൽ 142 പൂജക്കായി എടുക്കും. മകം, പൂരം, ഉത്രം നാളുകളിൽ രാത്രിയിലാണ് കലം പൂജ നടക്കുക. നാളെ ഉച്ചയോടെ ആനകളും വിശേഷവാദ്യങ്ങളും അക്കരെ കൊട്ടിയൂരിൽ നിന്ന് പിൻവാങ്ങും. ഉച്ച ശീവേലിക്ക് ശേഷം സ്ത്രീകളും അക്കരെ സന്നിധാനത്തിൽ നിന്ന് മടങ്ങും. ഗൂഢപൂജകളാണ് പിന്നീട് നടക്കുക. ജൂലൈ 4 തൃക്കലശാട്ടോടെ വൈശാഖ മഹോത്സവം സമാപിക്കും.
4 ബിരുദ കോഴ്സ് വിദ്യാർത്ഥികളെ വരവേൽക്കാൻ ജൂലൈ 1 സംസ്ഥാനത്തെ മുഴുവൻ കോളേജുകളിലും വിജ്ഞാനോത്സവം സംഘടിപ്പിക്കും. കോഴിക്കോട് മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആന്റ് സയൻസ് കോളേജിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിജ്ഞാനോത്സവത്തിന്റെ സംസ്ഥാനതല ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കേരളത്തിലെ യുവാക്കൾക്ക് വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വിദേശത്തേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഗൌരവതരവും പരിഹരിക്കപ്പെടേണ്ടതുമാണെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്ന 20% 5/1 മലയാളികളാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷനിലെ തിരുവനായ ശല്യം പരിഹരിക്കുന്നതിന് നിർമ്മിക്കുന്ന 20 ഷെൽട്ടർ ഹോമുകളിൽ 6 പ്രവൃത്തി പൂർത്തിയായി. കഴിഞ്ഞ ദിവസങ്ങളിൽ 70 തെരുവുനായ്ക്കളെ പിടികൂടി ABC കേന്ദ്രങ്ങളിൽ എത്തിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷന്റെ കാസർഗോഡ് തീരദേശ മേഖല ദ്വിദിന ക്യാമ്പ് പടന്ന കടപ്പുറത്ത് ആരംഭിച്ചു. വനിതാ കമ്മീഷൻ അംഗം P കുഞ്ഞായിഷ ഉദ്ഘാടനം ചെയ്തു. പേവിഷബാധയ്ക്കെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നാളെ കോഴിക്കോട് ജില്ലയിൽ സ്കൂൾ അസംബ്ലികളിൽ പ്രത്യേക ക്ലാസ് സംഘടിപ്പിക്കും. മൃഗങ്ങളിൽ നിന്ന് കടിയോ മാന്തലോ പോറലോ ഏറ്റാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ, വാക്സിനേഷൻ, മൃഗങ്ങളോട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നീ വിഷയങ്ങളിൽ കുട്ടികൾക്കും അധ്യാപകർക്കും ബോധവൽക്കരണം നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. 10 പൂർത്തിയാക്കിയ യോഗാദിനാചരണം ലോകം മുഴുവൻ വൻ സ്വീകാര്യത നേടിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ ശാക്തീകരണത്തിന്റെ മാധ്യമമായി മാറിയതായും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ആരോഗ്യരംഗത്ത് ട്രോക്കോമ എന്ന നേത്രരോഗത്തിൽ നിന്ന് രാജ്യം പൂർണ്ണ മുക്തി പ്രാപിച്ചു. രാജ്യത്തെ 64% പേരും സാമൂഹ്യ സംരക്ഷണ ആനുകൂല്യങ്ങൾ നേടുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. പോലീസിൽ സമൂല മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുല്ലപ്പെരിയാർ ഡാം തുറന്നു. 13 സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങി. പെരിയാറിന്റെ തീരത്ത് ജാഗ്രത തുടരുന്നു. ബെർലിനിൽ FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.